ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദാവിന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രയേലവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. സമുദ്രമേ നീ ഓടുന്നാണ്ട്, യോർദാനെ നീ പിൻവാങ്ങുന്നാണ്ട്. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത്? ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോവിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കാം. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവുമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിനെ? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആവുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവനവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവനവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവനവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും അവനതിയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിപ്പീൻ, യഹോവന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ജവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവയെ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഫോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിച്ച കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയെ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളും യെരുശലേമേ, നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്ക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ, സകല ജാതികളുമായുള്ള ഒരേ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ള ഒരേ അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയുടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. നിൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫൽസിക്കുന്നു. നിന്നെയും അപമാനവും എന്നോട് അയക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാര് വരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരും ആകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമള്ളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. പോഷ്കിന്റെ വഴി എന്നോട് അകറ്റേണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിന് അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ് മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയുമെങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്ക് മാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനമേ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലാതാനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനോ ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മയുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവളുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കാൻ നിന്റെ ഭക്തന്മാരനെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അടിനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കുക, ലജ്ജിച്ചു പോട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുന്ന വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളു? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു, അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലതാനും നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ നിന്റെ വചന സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു, അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ, നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ രക്ഷിക്കുന്നു, ദുഷ്ടന്മാരനെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു, നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുക, ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കുക, ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിനെ എത്ര മധുരം, അവയെന്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ എന്റെ വാട് സമേതാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എങ്കിലും നിന്റെ ന്യായ പ്രമാണത്തെ ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണി വെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു, അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായിച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന്. ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവീൻ, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയും ഞാൻ ലജ്ജിച്ചു പോകരുത്, ഞാൻ രക്ഷപ്പെടേണ്ടവന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും, നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്കിലുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു, നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നു, എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദയക്കിത കണ്ണോടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തു വന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എന്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എന്റെ വായ് തുറന്ന് കിടക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേടി തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തെ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായികൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു. നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതുകൊണ്ട് അടിയനെ അത് പ്രിയമാകുന്നു. ഞാൻ അല്പനും നിന്നതിനുമാകുന്നു, എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായ പ്രമാണ സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമല്ലണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദൈക്യത കണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു, നിന്റെ ന്യായ പ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു. നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്ക് സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു. നിന്റെ ന്യായ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈദികളും വളരെയാകുന്നു, എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു. അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ, നിന്റെ ദൈക്യതക്കണു എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികളൊക്കെ എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നുവെങ്കിലും നിന്റെ വചനം നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ പോഷ്ക ഭവച്ച് വെറുക്കുന്നു. നിന്റെ ന്യായ പ്രമാണോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയെ പ്രത്യാശ വെക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. എനിക്ക് യോഗ്യമാന്നു പാറിക്കുമോ. യോഹന്നാന്റെ സുവിശേഷം 1:35 മുതൽ. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി ഇവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്നു കാണീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുതൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസായിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്നെ അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രിയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയ്ദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥാനിയേൽ അവനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്നു കാണുക എന്ന് പറഞ്ഞു. നഥാനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥാനിയേൽ അവനോട് എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചതിനെ ഫിലിപ്പോസിനെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥാനിയേൽ അവനോട് റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രയേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറവോണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. ഭാരിക്കുമോ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. അതിലേക്ക് തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന സ്ത്രീയേക ദൈവത്തിന്റെ സന്നി തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് പദ്രാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോട് സ്വാഗതം ആശംസിക്കുന്നു. ഓരോ നിമിഷവും അനുഭവിക്കുന്ന ദൈവകൃപ, ആ കരുണയും പരിലാളനയും തിരിച്ചറിവോടുകൂടി അനുഭവിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി കരയേറ്റുവാൻ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും, ആ നിമിഷങ്ങളിൽ ഒന്ന് ഈ ബുധനാഴ്ചയുടെ നമുക്ക് മാറ്റിവെക്കാൻ ഇടയായ ദൈവസ്നേഹത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതി അർപ്പിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ആ നാമത്തിന് മഹത്വത്തെ വർണ്ണിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിശുദ്ധമാക്കി നമുക്ക് ഒരുക്കാം. ഈ ശുശ്രൂഷയിൽ നേർത്ത് തുടക്കം കുറിക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന അഭിയന്യ പിതാവിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക സ്ഥലങ്ങളെയും, വന്യ മാമനച്ചൻ, വന്യ ഡോക്ടർ വി സി വർഗീസച്ചൻ, വന്നിയ ഐസക് വി പ്രകാശച്ചൻ, വന്നിയ ബിജോയ് ചക്രിയ റബ്ബാച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട റബ്ബാനച്ചൻ, ദൂരം ചാരിയുമായി വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നാട്ടിൽ നിന്ന് ഇന്നത്തെ ശുശ്രൂഷയിൽ മഹനീയമായ സാന്നിധ്യം അറിയിക്കുന്ന വന്യ വർഗീസ് ടി വർഗീസച്ചൻ അച്ഛനെയും വളരെ സ്നേഹാദരവും സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ഞാനിരിക്കുന്ന ഒപ്പിയിരിക്കുന്ന സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ആശ്വസിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 235 നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പഴയ ഗീതമാണ് സുവിശേഷ ഗീതങ്ങളിലെ 235. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാൽ അനുദിനം തൻ നിഴലിൽ മറവിൽ ഞാൻ വസിക്കും എന്നുള്ള ഗീതം ദൈവഭാഗം നമുക്ക് സമർപ്പിക്കാം.
നിനക്ക് സ്തുതി,
പാപികളായ നടിയാരോട്
ലഘു സമാധാനം
ക്ലിയന്മാരുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ ഞങ്ങൾ ലോകത്തെയോ അതിന്റെ മോഹങ്ങളെയും ജയിച്ച് പരമാനന്ദകരമായ ആ ലോകത്തിലെ നിത്യജീവനെ ആഗ്രഹിക്കാനും അവകാശിപ്പാനും യോഗ്യരായിത്തീരണമേ. ശരീരത്തെ കൊല്ലുന്നവരിൽ നിന്ന് ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെയും അഗ്നേരത്തിലിടുവാനും കഴിയുന്നവനെ ഭയപ്പെടുവാനും ശരീരത്തെക്കാൾ ആത്മവെടുപ്പിനെയും പരിശുദ്ധിയെയും കരുതി ക്രിസ്ത്യാനികൾക്കടുത്ത പ്രകാരം ജീവിപ്പാനും നിന്റെ കൃപമായിരിക്കണമേ. കർത്താവേ, പരിസളിയന്മാരുടെ നോമ്പ് നിനക്ക് ഇഷ്ടമായതുപോലെ ഞങ്ങളുടെ നോമ്പിലും നീ ഇഷ്ടപ്പെടണമേ. ഞങ്ങൾ ലോകത്തിനായിട്ടെല്ലാം നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടെല്ലാം സത്യക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിൽ പ്രശോഭിപ്പാനും നോമ്പ് നമസ്കാരം ധർമ്മം മുതലായ സൽപ്രവർത്തികളിൽ ദൃഷ്ടാന്തക്കാരായിരിക്കാനും ഞങ്ങൾക്ക് ഇടയാകണമേ. പരിശുദ്ധ സ്ത്രീയന്മാർ ലോകമൊക്കെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണമായി തീരുകയും ചെയ്ത പ്രകാരം കർത്താവെ, ഞങ്ങളും നിന്നെ സത്യമായി സ്നേഹിച്ച് സൽപ്രവർത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണക്കാരായി തീരണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള പ്രജാതികൾക്കാർ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളുടെ നേരെയുള്ള നിന്റെ സ്നേഹത്തെയും ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടെ നിന്റെ തൊഴുത്തിൽ ചേരുവാനും നിന്റെ തിരുനാമം ഭൂലോകമൊക്കെയിലും മഹത്വപ്പെട്ട് പൊഴുത്തപ്പെടുവാനും ആകൽക്കർസാ ലജ്ജിപ്പാനിവിടെയാകണമേ. മോറൻ ബാലോഹാൻ ലോൽമീൻ ബാറിക്കുമോ.
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ സംഗമിക്കുവാൻ നമ്മളെ ദൈവം ഇടയാക്കി അവസരം തന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവ സ്നേഹത്തിന്റെ തണലിൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നിരന്തരം ആരാധന അർപ്പിക്കാൻ തന്ന മഹത്വമേറിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും ദൈവം തന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മളെ താങ്ങുന്നു, നമ്മളെ നടത്തുന്നു. എപ്പോഴും ആ ഒരു സ്മരണ നിത്യമായ ആരാധനയിലേക്കും വ്യക്തി ജീവിതത്തിന്റെ സമർപ്പണങ്ങളിലേക്കും ഒക്കെ നമ്മളെ നയിക്കട്ടെ. നമുക്കറിയാമല്ലോ, പരിശുദ്ധമായ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. 13 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ ശ്രീകമ്പാട മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള നോമ്പിൽ കൂടിയുള്ള പ്രയാണമാണ്. 29-30 തീയതികളിൽ ഈ നോമ്പിന്റെ പരിസമാപ്തിയാകും. 29-ാം തീയതി സഭയുടെ, ക്രൈസ്തവ സഭയുടെ സരക്ഷരായി ആദരിക്കപ്പെടുന്ന പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മയാണ്. അവരുടെ മരണത്തെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ 30-ാം തീയതി എല്ലാ ശ്ലീഹന്മാരുടെയും അവരുടെ സഹതാ മരണത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഓർമ്മയാണ്. 3-ാം തീയതി മർത്തോമാ ശ്ലീഹായ പ്രത്യേകമായിട്ട് ആദരിക്കപ്പെടുന്നു. നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ ഇത് തന്നെയാണ് നമ്മുടെ ചിന്തകളും ചർച്ചാ വിഷയങ്ങളും ഒക്കെ. ഓരോ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും സഭ അതിന്റെ ഹൃദയ ഫലകങ്ങളിൽ ഈ വിശുദ്ധന്മാരുടെ സാന്നിധ്യവും അവരുടെ ശ്രേഷ്ഠമായ സ്മരണയും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ഇതിലൊരു സത്യമാണ്. ഒരുപക്ഷെ ഈ സഭ എന്നും ഒരു പ്രകാശമായി ചൈതന്യം കൊണ്ട് വളഞ്ഞു നിൽക്കുന്നത് അവരുടെ അനശ്വര സാന്നിധ്യവും അവരെ പറ്റിയുള്ള ഓർമ്മകളും അവരിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ക്രിസ്തുവിലുള്ള അജജ്ജലമായ വിശ്വാസത്തിന്റെ അനുസ്മരണങ്ങളൊക്കെ ഓരോ തലമുറ പിന്നിടുമ്പോഴും ഭക്തജനങ്ങളിൽ ഒരു കടാബ്ദീതമായി തെളിഞ്ഞു നിൽക്കുന്നു. അത് അന്വേഷിച്ച് ഹൃദയ നിരിപ്പോടുകളിൽ എന്തുന്നവർക്കൊക്കെ അവരുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലുമൊക്കെ ആ ഒരു വെട്ടത്തിന്റെ കിരണങ്ങള് സഹജീവികൾക്ക് പതിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരായ പിതാക്കന്മാരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോഴും ഈ ഇവരുടെ കാലടികളിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ കാലടികളെ പിന്തുടർന്ന് ലഭിച്ചിട്ടുള്ള നന്മകളൊക്കെ തന്നെയാണ്. ആ കാലടികളെ പിന്തുടരുമ്പോൾ ഒരുപക്ഷെ അല്പമെങ്കിലും ആ ചുവടുകള് ജീവിതത്തിന്റെ ചുവടുകളായി ചേർത്ത് വെച്ചിട്ടുള്ള മനുഷ്യർ കുറച്ചെങ്കിലും പ്രകാശിക്കാതിരിക്കില്ല എന്നുള്ളത് സത്യമാണ്. എന്ന് പറഞ്ഞാല് ഈ വിശുദ്ധന്മാരുടെ ജീവിതം കണ്ട് മനസ്സിലാക്കി അല്പമെങ്കിലുമൊക്കെ ആ പാതകൾ അന്വേഷിക്കുന്ന മനുഷ്യർ, ഞാൻ നിങ്ങളുമൊക്കെ ഒരിക്കലെങ്കിലും ആ ഒരു പാതകളിൽ കൂടി നടക്കാൻ വെമ്പൽ കൊണ്ടാൽ അതിൽ നിന്ന് ലഭിക്കുന്ന കൃപകളും നൽവരങ്ങളും ചൈതന്യവും ഒക്കെ വാക്യാതീതമാണ്. ഈ ലോകം വിട്ടുപോയാലും കുറച്ചു നാളെങ്കിൽ ലഭ്യമായിട്ടുള്ള ചൈതന്യം ഇന്ന് നമ്മൾ നിലനിൽക്കട്ടെ. 119 സങ്കീർത്തനത്തിൽ 133 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. ദാവീദ് രാജാവിന്റെ ഒരു സമർപ്പണമാണ്, എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരപ്പെടുത്തണമേ. ക്രിസ്തുവിന്റെ വചനത്തിൽ ചുവടുകളെ ഉറപ്പിച്ച ശ്ലീഹന്മാരും ആ ചുവടുകളെ അനുധാനം ചെയ്യുന്ന ഞാനും നിങ്ങളും ഒക്കെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ നമുക്ക് യാത്ര ചെയ്യാം. ഒരുപക്ഷെ ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശക്തികൾ ഇന്ന് നമുക്ക് ചുറ്റും അനവധിയാണ്. ബുദ്ധിയുള്ളവൻ ആ പ്രേരണകളെയൊക്കെ അതിജീവിച്ച് ആ ലക്ഷ്യത്തിൽ നിന്നും ഇമവട്ടാതെ മുന്നോട്ട് പോകാൻ തക്ക ഓണം ഇടയാകുന്നു. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തന്റെ കാലടികളെ പിന്തുടരുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. എപ്പോഴും ആ നോട്ടം ഉയരങ്ങളിൽ നിന്നാകുമ്പോൾ ആ ശ്രദ്ധ അല്പപ്പോഴും ആ ദൈവികമായ ശ്രദ്ധയെ നമ്മുടെ മേൽ ചെലുത്തുമ്പോൾ നമ്മുടെ ചുവടുകൾ ഒരിക്കലും പിഴയ്ക്കാതെ അഥവാ പിഴച്ചു പോയാലും വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവവചനങ്ങളൊക്കെ നമ്മളെ നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു നോമ്പിന്റെ പ്രാർത്ഥനകൾ ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്ക ഓണം കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട വർഗീസ് ടി വർഗീസ് അച്ഛന. ഒരു പക്ഷെ കുറച്ചു പേർക്കൊക്കെ അച്ഛനെ പരിചയം കാണുമായിരിക്കും. അച്ഛന് അച്ഛന്റെ ഹോം പാരിഷ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ഇടവാംഗമാണ്. ഇപ്പോൾ ചെറുവക്കൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. ഒരുപക്ഷെ സഭയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിവിധ മേഖലകളിൽ ശുശ്രൂഷിച്ചുകൊണ്ടും ഇപ്പോഴും ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് അച്ഛന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. ഒന്ന്, അഖില മലങ്കര ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ എക്സ് വൈസ് പ്രസിഡന്റായിട്ട് അച്ഛന് സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടങ്ങളിലൊക്കെ മറ്റാരും ആകർഷിക്കത്തക്ക ഓണം വളരെ സുസ്ഥിരമായ സേവനം അച്ഛൻ അനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും തിരുവചന ഭദ്രാസനത്തിന്റെ പ്രീ മാർക്കി കൗൺസിലിംഗിന്റെ ഡയറക്ടറായിട്ട്, നമുക്കറിയാം പണ്ടത്തെ പോലല്ല ഇന്ന് സഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് കൗൺസിലിംഗ്, പ്രത്യേകിച്ച് പ്രീ മാർക്കി കൗൺസിലിംഗ്. കുടുംബജീവിതം നയിക്കുന്ന അതിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളില് ദാമ്പത്തിക ജീവിതത്തിന്റെ സൗന്ദര്യവും മഹത്വവും ഒക്കെ, അല്ലെങ്കിൽ അതുകൊണ്ടാകുന്ന ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അവരെ ഒന്ന് പരുവമാക്കുന്ന ഒരു വലിയ ഒരു ദൗത്യമാണ് പ്രീ മാർക്കി കൗൺസിലിംഗ് ഇന്ന് സഭയിൽ നടത്തപ്പെടുന്നത്. അതിലൊരു ചുമതലക്കാരനായിട്ട് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. അങ്ങനെ സഭയിൽ ഭദ്രാസനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ്. അതോടൊപ്പം തന്നെ ദൈവജന ശുശ്രൂഷയിലൊക്കെ അച്ഛന്റെ പ്രാമുഖ്യം അച്ഛന് വെളിപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ നിർവഹിക്കുന്ന അച്ഛന് കൂടുതൽ കൃപകൾ ദൈവം നൽകട്ടെ. ഈ പ്രാർത്ഥനയില് വാസ്തവത്തില് അച്ഛനെ വ്യക്തിപരമായിട്ടെനിക്ക് പരിചയമില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട സാരിക്കൊച്ചമ്മയാണ് അച്ഛന്റെ കാര്യം എന്നോട് പറയുകയും കൊച്ചമ്മ തന്നെയാണ് അച്ഛനുമായി ബന്ധപ്പെട്ട ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. കൊച്ചമ്മയോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട വർഗീസ് ടി അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഗീതത്തിന്റെ ഏതാനും ഈരടികൾ ദൈവം സമർപ്പിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നമ്മളെപ്പോഴും പാടാറുള്ള കർത്താവെ കൃപ ചെയ്യണമെന്നുള്ള, കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് നൽകണം എന്നുള്ള ഗീതത്തിന്റെ, കർത്താവെ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയും എന്ന് മുതൽ ആരംഭിക്കുന്ന ഭാഗം നമുക്ക് ദൈവം ഭാഗം സമർപ്പിക്കാം. കർത്താവേ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയു മാറ്റു സദാ അക്രമമൊക്കെ വെറുക്കുന്ന നിർമ്മലചിത്തം നൽകണമേ ഉന്നത കർത്താവേ ഉന്നത ഭാവം തന്നെ നിഗളമാശേഷമകറ്റുന്ന
ചിത്തം നൽകണമേ ഉന്നത സിംഹാസനമല്ല നിസാരമതം നോക്കുന്ന അധികാര പ്രമമില്ലാത്ത നമ്മള ചിത്തം നൽകണമേ കർത്താവേ
ധ്യാനത്തിനായി പ്രിയപ്പെട്ട വർഗീസ് ടി വർഗീസകനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു.
നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനുള്ള തിരുമേനി ആദരണീയരായ വൈദിക സഹോദരങ്ങളെ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹമാണ്. എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തോടും പുതിയ തിരുമേനിയോടും ഈ കൂടിവരവിന്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ആമുഖ വാക്കുകളിൽ രേഖപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ എല്ലാ സ്വാഗത വാക്കുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഭാരത പാരമ്പര്യത്തിൽ പഞ്ചഭൂതങ്ങൾ എന്ന സാധാരണഗതിയിൽ വിളിക്കപ്പെടുന്നത് നമുക്കറിവുള്ളതാണ് പലർക്കും. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി. എന്നാൽ ഇതിൽ ചിലതിനെയൊക്കെ ചില മതങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി കാണുന്നു. എന്നാൽ ഏതാണ്ട് എല്ലാ മതങ്ങളും അഗ്നിയെ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി കാണും. ചില മതങ്ങൾ ചിലതിനെയൊക്കെ കാണുമ്പോൾ അഗ്നിയെ ഏതാണ്ട് എല്ലാ മതങ്ങളും ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി കാണും. നാമും നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും തിരിതെളിച്ചുകൊണ്ട് തന്നെയാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് നമുക്കറിയാം. അപ്പൊ എന്റെ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി അഗ്നിയെ കാണുക എല്ലാ മതങ്ങളും എന്ന് ആലോചിക്കാൻ ശ്രമിച്ചപ്പോ ലഭിച്ച ഒരു മറുപടിയും ഒരു ഉത്തരവും ഞാൻ ഇങ്ങനെ ഒന്ന് പങ്കുവയ്ക്കാം. വായുവിലേക്ക് അശുദ്ധമായത് എന്തെങ്കിലും വന്ന് പതിച്ചാൽ ശുദ്ധവായുവോടെ അശുദ്ധമാണ്. ശുദ്ധജലത്തിലേക്ക് വന്നാലും അങ്ങനെ. ഭൂമിയിലും ആകാശത്തിലുമൊക്കെ ഏതാണ്ട് സമാനമായ സാഹചര്യം. എന്നാൽ അഗ്നിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അഗ്നിയിലേക്ക് അശുദ്ധമായത് എന്തെങ്കിലും വന്ന് ഭവിച്ചാൽ സ്വയം മലിനമാകാതെ വന്നു ഭവിച്ചതിനെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനും കഴിവും പ്രാണിയുമുള്ളതാണ് അഗ്നി എന്നും അതുകൊണ്ട് തന്നിലേക്ക് അടുക്കുന്നതിനെ സംസ്കരിച്ച് ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതാകയാൽ അതിനെ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായി കാണുന്നു എന്നുമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ നേരം ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായ അഗ്നിയെപ്പോലെ തീവ്രമായ വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വചനങ്ങൾ നമ്മെ സംസ്കരിക്കട്ടെ, നമ്മെ ശുദ്ധീകരിക്കട്ടെ എന്നായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആരാധനയിലേറെ പരിചിതമായ ഒരു ചെറിയ വാക്ക് ഇന്നത്തെ ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക് താക്കോൽ വാക്കായി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാക്ക് നമുക്ക് ഏറെ പരിചിതമാണ്, മറ്റൊന്നുമല്ല ആമീൻ എന്നുള്ളതാണ് വാക്ക്. അപ്രകാരം തന്നെ എന്ന് അർത്ഥമുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതാണ്ട് 63 സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ആരാധനകളിൽ നാം പല ഒരു ആവർത്തിച്ച് ഉരുവിടുന്ന വളരെ മനോഹരമായ ശ്രേഷ്ഠമായ വാക്യമാണ് വാക്കാണ് ഇത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ അഗ്നി വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ആമി എന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള 3 ഇടങ്ങളിൽ എന്താണ് അതിന്റെ പൊരുൾ, അതിന്റെ മീനിങ് എന്ന് പറയാനൊക്കില്ല, മീനിങ് അപ്രകാരം തന്നെ എന്നുള്ളതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇടത്തെ അതിന്റെ 3 പൊരുൾ 3 ചെറിയ വാക്കുകൾ പറഞ്ഞ് അവസാനിക്കും. അതിൽ ആദ്യത്തേത് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8:6 ആമീൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. അതിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 3 ഇടങ്ങളിലെ സന്ദർഭങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തേത് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8:6 വാക്യം ഇങ്ങനെയാണ്: എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു, ജനമൊക്കെയും കൈ ഉയർത്തി ആമീൻ ആമീൻ എന്ന് പ്രതിവചനം പറഞ്ഞു, വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. എസ്ര അവൻ ദൈവദരിസന്നിധിയിലേക്ക് കൈ ഉയർത്തി, നമ്മുടെ ആരാധനയെ ഒരു പുരോഹിതൻ നിൽക്കുന്നത് പോലെ കൈ ഉയർത്തി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ജനമെല്ലാം അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ജനമെല്ലാം കൈ ഉയർത്തിയിട്ട് ആമീൻ ആമീൻ എന്ന് പ്രതിവചനം പറയുകയാണ്. വാക്കിന്റെ അർത്ഥം അപ്രകാരം തന്നെയെന്നാണെങ്കിൽ പുരോഹിതൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന് പ്രതിവചനമായ ഒരു വിശ്വാസി അപ്രകാരം തന്നെ അർത്ഥമുള്ള ആമീൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ പൊരുൾ ഇങ്ങനെയാണ്: അല്ലയോ പുരോഹിത, അങ്ങ് ദൈവത്തെ സ്തുതിച്ച അതേ വചനങ്ങളാൽ ഞാനും എന്റെ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന. അങ്ങനെയെങ്കിൽ ഇവിടെ ആമീൻ എന്ന വാക്കിന്റെ പൊരുൾ സ്തുതി എന്നുള്ളതാണ്. അതുകൊണ്ട് ആമീൻ എന്ന വാക്കിനെ കുറിച്ച് ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്തുതി എന്നുള്ളതാണ്. അത് വാക്കിന്റെ അർത്ഥമല്ല, ഇങ്ങനെ പറയാൻ ആമീൻ ഈസ് എ റെസ്പോൺസ് വിത്ത് പ്രൈസ്. ദൈവത്തോട് നമുക്ക് പ്രതിവചനം പറയാനുള്ള ഒരു വാക്കാണ്, പക്ഷെ അത് സ്തുതിപ്പോടെ ആ പൊരുൾ തിരിച്ചറിഞ്ഞ് പറയേണ്ട വാക്കാണ് എന്നുള്ളത്. അതുകൊണ്ട് സ്തുതി എന്ന ചെറിയ വാക്കിൽ നമുക്ക് നിൽക്കാം. ഒരു ഇസ്ലാമിന് ഒരു ദിവസം 5 നേരത്തെ നിസ്കാരമാണ്. ഇസ്ലാം ലോഹർ മഗ്രിബ് സുബഹ് അത്തർ തുടങ്ങി 5 നേരം അവരുടെ നിസ്കാര വാചകങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു വാക്കാണ് വാചകമാണ് അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അള്ളാ എല്ലാ സ്തുതിയും നിനക്ക് എന്നാണ്. ഒരു ഹൈന്ദവന്റെ പ്രാർത്ഥനയിൽ ഇതുപോലെ ആവർത്തിച്ചു വരുന്ന ഒരു വാചകമാണ് ഓം നമോ സ്തുതേ. ഓം നമോ സ്തുതേ എന്നാൽ ഓം എന്ന പദം രൂപപ്പെടുന്നത് അകാരം പ്ലസ് ഉകാരം പ്ലസ് മകാരം, ഇത് മൂന്നും കൂടെ ചേർന്നാലാണ് ഓം രൂപപ്പെടുക. ഓം എന്നാൽ ത്രിമൂർത്തികളെ സൂചിപ്പിക്കുന്ന പദമാണ്, ഹൈന്ദവരെ സംബന്ധിച്ച് ഈശ്വര സങ്കല്പമാണ്. അങ്ങനെയെങ്കിൽ ഓം നമോ സ്തുതേ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നാണ് വാചകത്തിന്റെ. ഇസ്ലാം അവന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഹൈന്ദവൻ അയാളുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രൈസ്തവന്റെ പ്രാർത്ഥനയിൽ ഇതുപോലെ ഒരു വാചകം ഒരുപാട് തവണ ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്. വൈദികർ സുറിയാനിയിൽ ശിവഹോ എന്ന് തുടങ്ങുന്നത് മലയാളത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധറുഹായി സ്തുതി. ഈ 3 ഇടങ്ങളിലും അഥവാ 3 മതങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അങ്ങനെയെങ്കിൽ ഓരോ ആമീൻ എന്ന വാചകവും വാക്കും നാം ഉരുവിടുമ്പോൾ ദൈവമേ ഇതെനിക്ക് നിന്നെ സ്തുതിക്കാനുള്ളൊരു വാക്കാണെന്നൊരു ഹൃദയബോധം നമുക്കുണ്ടാകണം. പക്ഷേ പിതാക്കന്മാർ നമുക്ക് ഏഴ് നേരത്തെ പ്രാർത്ഥനകളാണ് ക്രമീകരിച്ച് നൽകിയിട്ടുള്ളത്. ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥനകൾ സന്ധ്യയിൽ തുടങ്ങി 22 അവസാനിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അത് സൗകര്യാർത്ഥം 3 നടത്തേണ്ടിയതാണ് ഏറ്റവും ചുരുങ്ങിയതെങ്കിലും. എത്ര പേരങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നിശ്ചയമില്ല. ചിലർ 2 ചുരുക്കി, ചിലർ 1 ചുരുക്കി, ചിലർ ഒന്നുമില്ലാത്ത അവസ്ഥയിലുമാണ് ഇപ്പോൾ എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഈ 7 യാമങ്ങളിലെ പ്രാർത്ഥനകൾ 3 ചുരുക്കിയപ്പോ അഥവാ 3 7 കൂടെ ചേർത്ത് നടത്തേണ്ടി വരുമ്പോൾ നടത്തുമ്പോൾ അന്തർത്തിച്ചറിയാൻ ഈ 3 നാം പ്രാർത്ഥിക്കുന്നത് ആഹാരത്തിന് മുൻപാണ്, ഭക്ഷണത്തിന് മുൻപാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കേണ്ടത് നിറഞ്ഞ വയറുമായിട്ടല്ല, ഒഴിഞ്ഞ വയറുമായിട്ടാണ് എന്നാണ്. ഒഴിഞ്ഞ വയറുമായി ദൈവത്തെ സ്തുതിക്കുന്നവരാണ് ഉപവാസം എന്ന് നാം വിളിക്കുന്നത്. ഈ ദിനങ്ങൾ നമുക്ക് നോമ്പ് ദിനങ്ങളാകുന്നുള്ളൂ. പ്രത്യേകമായ അമ്പ്രവാസികളിൽ നോമ്പിനെ കുറിച്ച് സൂചിപ്പിച്ചതിന് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അത് മാത്രവുമല്ല നമുക്ക് ലഭ്യമായ സമയം പരിമിതവുമാണ്. അപ്പോൾ നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് നിറഞ്ഞ വയറുമായിട്ടല്ല, പകരം ഒഴിഞ്ഞ വയറുമായിട്ടാണ്. മലയാളത്തിൽ വയറെന്ന വാക്കും വൈരി എന്ന വാക്കും രൂപപ്പെട്ടത് ഒരേ സംസ്കൃത ധാതുവിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പറയാൻ ശ്രമിക്കാം, വൈരി എന്നാൽ ശത്രു എന്നാണ്. വയറ് പലപ്പോഴും നമുക്ക് ശത്രുവാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അത് വയറിന്റെ വലിപ്പത്തിന്റെ കാര്യമല്ല പറയുന്നത്, മറുവശത്ത് നമ്മുടെ വയറ്റിലുള്ളത് പലപ്പോഴും നമുക്ക് പല നേരങ്ങളിലും നമ്മുടെ സ്തുതിപ്പുകൾക്ക് ശത്രുവായി മാറാറും. എന്നാൽ വൈദ്യശാസ്ത്രം പറയുന്നത്, ഈ എന്നെ കേൾക്കുന്ന കൂട്ടത്തിൽ വൈദ്യശാസ്ത്ര മേഖലയിൽ ഒരു പക്ഷേ ജോലി ചെയ്യുന്നവർ ഉണ്ടാകാം, വൈദ്യശാസ്ത്രം പറയുന്നത് 11.5 ഒരു മനുഷ്യൻ ഉപവസിച്ചു കഴിഞ്ഞാൽ അയാളുടെ തലച്ചോറിൽ നിന്ന് കുടലിലെ ടെലിഫോണിയത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുമെന്നും തന്മൂലം ഇനിയും ശരീരത്തിന് നിൽക്കാനാവില്ല എന്നൊരു സാഹചര്യം പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് പുറപ്പെടുകയാൽ പെരിറ്റോണിയം പൊട്ടുമെന്നും അതിൽ നിന്ന് ഒരു എൻസൈം പുറപ്പെടുമെന്നും, അങ്ങനെ ആ എൻസൈം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ 11.5 ഉപവസിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയാം. അങ്ങനെ എൻസൈം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തൽഫലമായി ഒരു മനുഷ്യന് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നും മനക്കരുത്ത് വർദ്ധിപ്പിക്കുമെന്നും ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനം ശക്തമാകുമെന്നും ഒക്കെ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉപവസിക്കുന്ന മനുഷ്യന് ആധ്യാത്മികമായും ശാരീരികമായും അതിന്റെ വലിമയും ഗുണവും ഏറെ വലുതാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാവില്ല. ഒരു മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ അയാളുടെ ഉപവാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഉപവാസത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന് ശ്രേഷ്ഠത എത്ര വലുതാണെന്നുള്ളത് നാം ആലോചിക്കേണ്ടതാണ്. ധാനിയൽ പ്രവാചകന്റെ പുസ്തകം 1 15 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദാനിയേൽ 4 നെബുക്കദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിലെ ശുശ്രൂഷയ്ക്കായി വരുമ്പോ അവർ പറയുക, ഞങ്ങൾക്ക് രാജകീയ ഭോജനങ്ങളൊന്നും വേണ്ട, വെറും ശാഖപദാർത്ഥങ്ങളും പച്ചവെള്ളവും കുടിച്ച് 10 അവരെ കണ്ണാതിരം പരിശോധിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഈ 4 മുഖമോ മറ്റ് സകല ബാലന്മാരുടേതിലും അഴകും മാംസബുദ്ധിയുള്ളതും എന്ന് കണ്ടു എന്ന്. അപ്പോൾ ഉപവസിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യനെ ദൈവത്തേജസ് വർദ്ധിക്കും എന്ന് മറ്റൊരു പൊരുൾ. പ്രിയമുള്ളവരെ, നാം പറഞ്ഞ വേദഭാഗത്തിൽ അത് മാത്രമല്ല പറയുന്നത്, എത്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു, ജനമെല്ലാം കൈയുയർത്തി ആമീൻ ആമീൻ എന്ന പ്രതിവചനം പറഞ്ഞിട്ട് മറ്റൊന്നും കൂടെ പറയുകയാണ്, സാഷ്ടാംഗം വീണ് അവനെ നമസ്കരിച്ചു. സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതിനെയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 7 യാമങ്ങളിലായി നാം നമ്മുടെ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവദരിശനത്തിൽ കവിഞ്ഞു വീണ് നമ്മുടെ സാഷ്ടാംഗ പ്രണാമം അഥവാ 8 2 കാൽപാദങ്ങളെ, 2 കാൽമുട്ടുകളെ, 2 കൈമുട്ടുകളെ, നെറ്റി നാസ്തിക ഇങ്ങനെ 8 ദൈവദരിശനത്തിൽ ഒക്കെ സമർപ്പിച്ച് നമ്മൾ എഴുന്നേൽക്കുകയാണ്. സാധാരണയായി നാം കുമ്പിടുന്നത് കൗമ ചൊല്ലുമ്പോഴാണ്. കൗമ എന്ന വാക്കും കെന്ത എന്ന വാക്കും അഥവാ കെന്തോ എന്ന വാക്കും രൂപപ്പെട്ടത് ഒരേ മൂലപദത്തിൽ നിന്നാണ്, കൊം എന്ന സുറിയാനി പദത്തിൽ നിന്നാണ്. കൊം എന്നാൽ എഴുന്നേൽപ്പ് എന്നാണ് അർത്ഥം. ഓരോ തവണയും നാം കുമ്പിട്ട് എഴുന്നേൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോട് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അതിന്റെ വേദശാസ്ത്രപരമായും ആധ്യാത്മികമായുമുള്ള തലമാണ്. അങ്ങനെയെങ്കിൽ നാം ഒഴിഞ്ഞ വയറുമായി കുമ്പിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സമയം കണ്ടെത്തുക. അങ്ങനെ കുമ്പിടുന്നതിനെ കുറിച്ചും ഒത്തിരി ശാരീരിക സവിശേഷതകൾ പറയുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. ഒരു പരിധിവരെ പ്രധാനമായും ഒരു മനുഷ്യനെ കുമ്പിടുവാൻ പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് കാൽ മുട്ടുവേദനയും നട്ടലിന്റെ വേദനയും ഒക്കെയായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കാർട്ടിലേജിന്റെ തേയ്മാനം കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ കുമ്പിടുമ്പോ അയാളുടെ നട്ടലിന്റെ കച്ചേരിക്കിടയിൽ വികാസം സംഭവിക്കുകയും കാൽമുട്ടിനും അതുപോലെ വികാസം സംഭവിക്കുകയും തന്മൂലം അതിനിടയിലുള്ള കാർട്ടിലേജിന്റെ തേയ്മാനം കുറയുകയും തൽഫലമായി കാർട്ടിലേജിന്റെ തേയ്മാനം കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ശാരീരിക നൊമ്പരങ്ങൾ ഇല്ലാതാകും എന്നുമൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 5:12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ സാഷ്ടാംഗം വീഴുന്ന കുഷ്ഠരോഗിയെ സമ്പരാൻ സൗഖ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. മുമ്പിൽ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനെ തീർച്ചയായും ദൈവം തൊടും. ദൈവം സൗഖ്യത്തിന്റെ ആത്മാവിനെ പകരം. അങ്ങനെയെങ്കിൽ നാം ഒഴിഞ്ഞ വയറുമായി അഥവാ ഉപവാസത്തോടെ കവുന്നു വീണ് ആമീനും ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. വില്യം ജോറി എന്ന മഹാമനുഷ്യന് നമുക്ക് പരിചയമാണ്. അദ്ദേഹം 1893 അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ, അദ്ദേഹം കൽക്കട്ടയുടെ തെരുവീടുകളിൽ തന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനിവാരമില്ലാതെ അദ്ദേഹം വരികയാണ്. പിടിക്കപ്പെട്ടാൽ ഒരുപക്ഷെ അദ്ദേഹം കൊന്നുകളയണം, അല്ലെങ്കിൽ പുറന്തിൽ അടയ്ക്കാം. ഒരു കള്ളനെ പോലെ ആദ്യം അദ്ദേഹം അയാളുടെ ശുശ്രൂഷ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ശുശ്രൂഷയ്ക്കിടയ്ക്ക് തന്റെ ഭാര്യ മകൾ മരണപ്പെട്ടു പോവുകയാണ്. മകളുടെ മരണവേദന താങ്ങാനാകാതെ ആ മനുഷ്യന്റെ ഭാര്യ മനോരോഗിയാവുകയാണ്. പക്ഷെ അവിടെയൊന്നും അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന്, ദൈവ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് പുറകോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ദൈവ ശുശ്രൂഷയ്ക്ക്, ദൈവത്തെ സ്തുതിക്കുന്നതിന് നമുക്ക് പലപ്പോഴും ചില ചെറിയ ചെറിയ തടസ്സങ്ങൾ വൻ മതിലുകളായി വൻ തടസ്സങ്ങളായി നാം മാറ്റപ്പെടുമ്പോ, പ്രിയമുള്ളവരെ, അദ്ദേഹത്തെ പോലെയുള്ള നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരെ പോലെയുള്ള അതിശ്രേഷ്ഠരായ മനുഷ്യർ, അവർ ഒരിക്കലും ജീവിതത്തിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അവരുടെ ദൈവ സ്തുതിപ്പിന് തടസ്സങ്ങളായി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ പാടുന്നേ, ഇനി നാശം പൂണ്ടെന്നാലും ജീവനോട് ആത്മം പാടും സ്തുതിയും സ്തോത്രമോടും എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മെയ് നാശം പൂണ്ടാലും ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന് ഞാൻ പിറകോട്ട് മാറില്ല എന്ന് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുമ്പോ നമ്മുടെ ചെറിയ ചെറിയ തടസ്സങ്ങൾക്കപ്പുറത്ത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ മറന്നു പോകരുത്. ദൈവത്തെ സ്തുതിക്കേണ്ടത് അത് ഉപവാസത്തോടെയാകണം, അത് കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാകണം. ആമീൻ എന്ന് ഓരോ തവണ ഉരുവിടുമ്പോഴും നാം തിരിച്ചറിയുക, എനിക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ഒരു വാക്കാണ് എന്ന്. നമ്മുടെ ആരാധനകളിൽ സംബന്ധിക്കുന്ന എല്ലാവരും കൂടെ ഏറ്റവും ചുരുങ്ങിയ ആമീൻ എന്നെങ്കിലും ഓരോ തവണ ഉരുവിട്ട എത്ര അനുഗ്രഹകരമാകും അത്. ആ സമയത്ത് ഉള്ളിൽ കടന്നുകൂടേണ്ട ഒരു ചിന്തയാണ് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്ന്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. അതുകൊണ്ട് ആമീന്റെ ഒന്നാമത്തെ പൊരുൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് സ്തുതിക്കുന്നതിനുള്ള വാക്കാണ് അഥവാ സ്തുതിപ്പാണ് എന്ന തലത്തിലാണ്. രണ്ടാമത് ആവർത്തന പുസ്തകം 27:15 അവസാന ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്, ജനമെല്ലാം ആമീൻ എന്ന് ഉത്തരം പറയണം. ആവർത്തന പുസ്തകം 27:15 പക്ഷേ അവിടെ ജനമെല്ലാം ആമീൻ എന്ന് ഉത്തരം പറയണം എന്ന ഈ 15 രണ്ടാം ഭാഗത്ത് കാണിച്ചിരിക്കുമ്പോൾ തുടർന്ന് താഴോട്ട് 12 ഇതേ വാചകം ആവർത്തിക്കുന്നു, ജനമെല്ലാം ആമീൻ എന്ന് ഉത്തരം പറയണമെന്ന്. പക്ഷേ ഈ 12 വാക്യങ്ങളുടെ രണ്ടാം ഭാഗത്താണ് ഇത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആദ്യ ഭാഗം ശ്രദ്ധിച്ചാൽ അവിടെ 12 ജനങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ ചെയ്തു പോകുന്ന അപരാധങ്ങളെ എടുത്തു പറയുകയും അതിന് മറുപടിയായി ജനമെല്ലാം ആമീൻ എന്ന് പറയണമെന്നാ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരാൾ അയാൾ ചെയ്ത തെറ്റിനെ അപ്രകാരം തന്നെ ഞാൻ ചെയ്തു എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ സമ്മതിക്കുന്നതിന് പിതാക്കന്മാർ വിളിക്കുന്ന പേരാണ് അനുതാപം എന്ന്. ഒരുപക്ഷെ മറ്റ് പലയിടങ്ങളിലും അതിന് പല മറ്റു പല പേരുകളും ആയിരിക്കാം. പക്ഷെ ആരാധന ഭാഷയിൽ ഒരാൾ ചെയ്ത തെറ്റ് അയാൾ ഏറ്റു പറയുന്നതിന് സമ്മതിക്കുന്നതിന് വിളിക്കുന്ന പേര് അനുതാപം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആമീൻ എന്ന് ഇവിടെ ജനം പറയുമ്പോൾ അതിന്റെ അർത്ഥം അനുതാപം എന്നാണെങ്കിൽ, അഥവാ അതിന്റെ പൊരുൾ അനുദമിക്കാനുള്ള നിമിഷം എന്നാണെങ്കിൽ, നമ്മുടെ ആരാധനകളിൽ ആമീൻ എന്ന പ്രതിവാക്യം പറയുമ്പോൾ, പ്രതിവചനം പറയുമ്പോൾ ഞാൻ തിരിച്ചറിയുക റെസ്പോൺസ് റിട്ടേൺ തന്നെ അനുതാപത്തോടുകൂടെ പറയേണ്ട ഒരു വാക്കാണിത്. അനുതാപം എന്ന വാക്കിന്റെ പൊരുൾ ഇങ്ങനെയാണ് പറയുന്നത്. മലയാള ഭാഷയിൽ അനു എന്ന ഉപസർഗം ഏതെങ്കിലും നാമപദത്തിന് മുൻപിൽ ചേർത്താൽ കൂടെ എന്നാണ് അർത്ഥം. താപം എന്നതിന്റെ ഒരു പൊരുൾ ദുഃഖം എന്നാണ്. അങ്ങനെയെങ്കിൽ അനുതാപം എന്നാൽ ദുഃഖത്തോടുകൂടെ എന്ന വാക്കിന്റെ അർത്ഥമാണ്. വിശുദ്ധനായ പത്തായിരം സുവിശേഷം 26:75 വാക്യം വായിക്കുമ്പോൾ അത്ര സതി ദുഃഖത്തോടെ കരഞ്ഞില്ലെന്ന് പറയുന്നു. കരഞ്ഞത് ആരെ തള്ളി പറഞ്ഞതിനാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, ഏത് സന്ദർഭത്തിലാണെന്ന് അറിയാം. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതിദുഃഖത്തോടുകൂടി എന്നാണ്. അനുതാപം എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖത്തോടുകൂടെ എന്നാണെങ്കിൽ അതിദുഃഖത്തോടുകൂടെ എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെയൊന്ന് വിളിക്കാൻ ശ്രമിക്കുകയാണ്. പത്രോസ് അത്യനുതാപത്തോടെ കരഞ്ഞു. അവൻ അത്യനുതാപത്തോടെ കരഞ്ഞത് അവൻ പാപം ചെയ്തപ്പോഴെ. അവൻ ചെയ്ത പാപം മറ്റൊന്നുമല്ല, അവൻ ഇത്തിരി സമയം അവന്റെ ഗുരുവിനെ മറന്നുപോയി, ദൈവത്തെ മറന്നുപോയി എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവർ ദൈവത്തെ മറന്നുപോവുകയാണ്. ദൈവത്തെ മറന്നുപോയി ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അപരാധങ്ങൾ സംഭവിച്ചവൻ മടങ്ങി വരണം, ദൈവദൃശ്യതയിലേക്ക് അവൻ മടങ്ങി വരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാപം എന്ന പദത്തിന് ചുതേല പുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഹമാത്തിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതിലുള്ളത്. ഹമാത്തിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ യവനന്മാരുടെ ഇടയിൽ പ്രധാനപ്പെട്ട മത്സരമായിരുന്നു പഴയ നാളുകളിൽ അമ്പെയ്ത്ത് മത്സരം. അപ്പോ അമ്പെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു റഫറി ഉണ്ടാകും, ഫിനിഷിംഗ് പോയിന്റിൽ മറ്റൊരു റഫറി ഉണ്ടാകും. ആ കാലയളവിൽ ഇന്നത്തെ പോലെ മൈക്ക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നോ. അപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അമ്പെയ്യുമ്പോ ഫിനിഷിംഗ് പോയിന്റിൽ അത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടില്ലായെങ്കിൽ അവിടെ നിൽക്കുന്ന റഫറി സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള റഫറിയുടെ അടുത്ത് ഉച്ചത്തിൽ വിളിച്ച് പറയും ഹമാസിയ എന്ന് വാക്കിന്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക് എന്നാണ്. ലക്ഷ്യം തെറ്റി എന്ന് മലയാളത്തിൽ പറയും. ആ ലക്ഷ്യം തെറ്റി എന്ന പദമാണ് പാപം എന്നതിന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ ദൈവത്തെ മറക്കുക മാത്രമല്ല അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കൂടെ തെറ്റിപ്പോകുന്നു എന്ന് 51 സങ്കീർത്തനം 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു വന്നു. ദാവീദ് പാപം ചെയ്തത് നമ്മുടെ കണക്ക് പറഞ്ഞ ഊരിയാവിനോടാണ്. ഊരിയാവിനെയാണ് യുദ്ധമുഖത്തേക്ക് അയക്കുന്നത്. പക്ഷെ ദാവീദ് ഞാൻ ഊരിയാവിനോട് പാപം ചെയ്തു എന്ന് ഒരിടത്തും പറയുന്നില്ല. ദാവീദ് പറയുന്നത് നിന്നോട് പാപം ചെയ്തു. ഒരു മനുഷ്യൻ ആരോട് അപരാധം ചെയ്താൽ അവൻ അത് പാപമായി ദൈവദിനത്തിനായി തിന്നു കൂട്ടുകയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ ദൈവത്തെ മറന്നുപോകുന്നു, അവന്റെ ജീവിത ലക്ഷ്യം തെറ്റിപ്പോകുന്നു, അവൻ ദൈവത്തോട് തന്നെ പാപം ചെയ്യുന്നു. യേശു നമ്പുരാൻ കാൽവളിയിൽ പരമയാഗമാകുന്ന സദേശം പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന പാനപാത്രം എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കുന്നതിന് വ്യക്തമായ സാങ്കല്യമുണ്ട്. അത് സമയപരിമിതി കൊണ്ട് ഞാൻ പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് യേശു നമ്പുരാൻ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. തമ്പുരാൻ സർവലോകത്തിന്റെയും പാപത്തെ വഹിച്ച് കൂച്ചിന്മേൽ യാഗമാകും. യാഗമാകുന്ന സന്ദർഭത്തിൽ തമ്പുരാന് അതിന്റെ വേദനകൾ സഹിക്കാനാകാനും പകരം പാപത്തെ വഹിക്കുമ്പോ ദൈവവുമായുള്ള ബന്ധം അല്പസമയത്തേക്ക് അയാഗ സമയത്തേക്കെങ്കിലും കുറഞ്ഞു പോകും, നഷ്ടപ്പെട്ടു. അത് തമ്പുരാന് സഹിക്കാനാകുന്നില്ല. പാപം വഹിക്കുമ്പോ ദൈവബന്ധം കുറഞ്ഞു പോകുന്നത് കൊണ്ട് തമ്പുരാൻ പറയുക ഈ പാനപാത്രം എങ്കിൽ നീക്കണം. 4 പാനപാത്രം എടുത്തു കുടിച്ചാൽ യേശു ക്രിസ്തു വീണ്ടും കുരിശിൽ യാഗമാകും എന്നുള്ളത് കൊണ്ടാണ് തമ്പുരൻ പറഞ്ഞത് പാനപാത്രം എന്ന് തന്നെ ഉപയോഗിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റുകൾ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെ കൂടെ നഷ്ടപ്പെടുത്തി കളയുക. അത് പലപ്പോഴും നമുക്ക് സഹിക്കാനാവുന്നതിനപ്പുറമായി മാറിയേക്കാം. അതുകൊണ്ട് ഈ തരത്തിലുള്ള പാപാനുഭവങ്ങളിൽ നിന്ന് നാം മാറി അനുതാപത്തിലേക്ക് വരണം. ആ അനുതാപത്തിലേക്ക് വരാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു വാർത്ത യാമീൻ എന്നുള്ളത് നമ്മുടെ ശുശ്രൂഷകൾ മാറണം. തോമസ് മുള്ളർ എന്ന പ്രശസ്തനായ മനുഷ്യന്റെ വാചനം ഇങ്ങനെയാണ്: തെറ്റ് ചെയ്യുന്നവൻ മനുഷ്യൻ അതിനെ കുറിച്ച് ഓർത്ത് അനുഭവിക്കുന്നവൻ മഹർഷി, അഹങ്കരിക്കുന്നവൻ പിശാച്. അനുതാപമില്ല എങ്കിൽ അവൻ പിശാചിന്റെ തലങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയും. എന്ന് പൊതുവെ പറയാറുണ്ട്. വിശുദ്ധനായ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനെ തെറ്റ് ചെയ്യുവാൻ ലക്ഷ്യം അനുഭവിക്കുവാൻ ഉത്സാഹവും ഉണ്ടാകാം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ വലിയ അപജയം, വലിയ സങ്കടം, ഇതിന്റെ നേരെ വിപരീത ഫലമാണ് അദ്ദേഹം പറഞ്ഞു. തെറ്റ് ചെയ്യുവാൻ ലജ്ജയും അനുഭവിക്കാൻ ഉത്സാഹവും എന്നാണെങ്കിൽ, ഇന്ന് മനുഷ്യന് തെറ്റ് ചെയ്യുവാൻ ഉത്സാഹവും അനുഭവിക്കുവാൻ ലജ്ജയുമാണ്. സത്യമല്ലേ? അനുഭവിക്കാനെന്ന് മനുഷ്യന് ലജ്ജയാണ്. തെറ്റ് ചെയ്യുവാൻ പലപ്പോഴും ഈ കാലഘട്ടത്തിന് വളരെ ഉത്സാഹമാണ്, വളരെ താല്പര്യമാണ്. പക്ഷെ അങ്ങനെയാകുമ്പോ നമ്മൾ ദൈവത്തിൽ നകർന്നു പോവുകയും അതുകൊണ്ട് മലാഖി പ്രവാചകൻ വാചകം തിരിച്ചറിയുക, നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവേ, അപ്പോൾ ഞാൻ നിങ്ങളിലേക്കും മടങ്ങി വരും. റിട്ടേൺ ടു മീ, ഐ വിൽ റിട്ടേൺ ടു യു. നിങ്ങൾ എന്നിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ആമീൻ എന്ന വാക്ക് നമുക്ക് നമ്മുടെ തമ്പുരാനിലേക്കൊന്ന് മടങ്ങി പോകാനുള്ള ഒരു നിമിഷമാണെന്ന് തിരിച്ചറിയുക. ഞാൻ ഇങ്ങനെ പറഞ്ഞ ആ ഭാഗം വിടുകയ ആമീൻ എന്നാൽ അത് അനുതാപത്തോടെ ഉദ്ധരിക്കേണ്ടത്. ഒന്ന് സ്തുതി എന്ന് പറഞ്ഞു, രണ്ട് അനുതാപം എന്ന് പറഞ്ഞു, മൂന്നാമത് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം. വെളിപാട് പുസ്തകം 22:20 വാക്യം നാം വായിക്കുമ്പോ അവിടെ ഇങ്ങനെയാ കാണുന്നത്, ഇത് സാക്ഷി ചെറിയിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു, ആമീൻ കർത്താവായ യേശുവേ വേഗം വരണം. യോഹന്നാൻ ശ്ലീഹ ആത്മവിവശതയിൽ പത്മോസ് ദ്വീപിൽ ഇരുന്ന് ദർശനം കാണുകയാ. ആ ദർശനം കാണുമ്പോ കർത്താവ് അവന് കൊടുക്കുന്ന ദർശനമില്ല, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുമ്പോ അവൻ പറയുന്ന മറുപടിയാ, ആമീൻ കർത്താവായ യേശുവേ വേഗം വരണം. ഞാൻ വരും എന്ന ഒരു പ്രോമിസ് തമ്പുരാൻ നൽകി കഴിയുമ്പോ അവൻ പറയുകയാണ്, ആമീൻ, അത് ശരിയാ, നീ വേഗം വരണമേ. അങ്ങനെ എങ്കിൽ ആമീൻ എന്ന വാക്കിന്റെ മറ്റൊരു പൊരുൾ, കർത്താവ് വീണ്ടും വരും എന്ന ബോധ്യത്തോടെ യോഹന്നാൻ എഴുതിയിട്ടതുപോലെ ഒരുവിടണമെന്ന്. സോ ഇറ്റ് ഇസ് എ റെസ്പോൺസ് ടു ദ പ്രോമിസസ് ഓഫ് അവർ ലോർഡ്. നമ്മുടെ തമ്പുരാനിലെ വാഗ്ദാനത്തിലേക്കുള്ള ഒരു വാക്കാണ്, അഥവാ ആ ബോധ്യത്തോടെ ഉരുവിടേണ്ട ഒരു വാക്കാണ് ആമീൻ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ മൂന്നാമത് ആമീൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയുകയാണ് വാഗ്ദാനം എന്ന്. പക്ഷെ ആ വാക്കിന്റെ അർത്ഥമല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഒരിക്കലും പകരം വാഗ്ദാനം ബോധ്യത്തോടെ ഉരുവിടണം. ഈ മൂന്ന് വാക്കുകളായി അതിനെ വെച്ചു എന്നുള്ളത് മാത്രമേ. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ സംശയമാണ്. 2000 വർഷമായി പറഞ്ഞ വാക്കാണ് ദൈവം വരും 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 എന്നുള്ളത്, വരുമോ എന്നുള്ളത് വല്ലാത്തൊരു സംശയം. ഞാൻ പലയിടത്തിൽ ഇത് ചോദിച്ചിട്ടുള്ളപ്പോ ജനങ്ങളൊക്കെ മൗനം ഭജിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പരിശോധിച്ച ഏതാണ്ട് 5000 തമ്പുരാന്റെ വാഗ്ദാനങ്ങൾ പലയിടങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. 5000 വാഗ്ദാനങ്ങൾ ഏറ്റവും അവസാനത്തിലാണ് നമ്മളിപ്പോ വായിച്ച ഒരുപാട് പുസ്തകം 22:20 വാക്ക്, അതെ ഞാൻ വീണ്ടും വരും എന്ന് അരുളി ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഏതാണ് ആദ്യത്തേത്? ആദ്യത്തേത് 20:18 മനുഷ്യൻ ഏകനായിരിക്കൻ നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത്. അവിടെ ഒരു ചോദ്യമാണ്, തുണയെ ദൈവം തന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നു എന്ന് പറയും, പക്ഷേ തക്ക തുണയാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യർ പലപ്പോഴും വല്ലാത്തൊരു അങ്കലാപ്പിലാണ്. എന്തുകൊണ്ട് തക്ക തുണ അല്ലാതായി മാറുന്നു? പലയിടങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ തുണ തക്കതല്ല എന്നാണ് അവർ പലരും അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ പലരും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് പോലും അങ്ങനെയാണ്. ഒത്തിരി കാരണങ്ങളുണ്ട്, ഓരോരുത്തരുടെയും ജീവിതത്തിലെ കാര്യങ്ങൾ അവർക്ക് അറിയാവും. പക്ഷെ പലതും പലപ്പോഴും നിസ്സാരമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ ഒരു ഭവനത്തിലെ പിതാവിനെ അപ്പനെന്നു പറയും. അപ്പനെന്ന വാക്കിന്റെ അർത്ഥം ദേവനാണ്. പക്ഷെ ഇങ്ങനെ ഒരു പൊരുളതിനുണ്ട്, അപ്പൻ എന്നാൽ അപ്പത്തിനുള്ള വക കൊണ്ടുവരുന്നയാൾ എന്ന്. പഴയകാലത്തെ കഥയാണ്. അങ്ങനെയെങ്കിൽ ആരാണ് അമ്മ? അപ്പത്തിനുള്ള വക അപ്പനാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ അപ്പം ഉണ്ടാക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് അമ്മയെന്ന്. പക്ഷെ ഇന്ന് കാലം മാറി, കഥ മാറി. അപ്പത്തിനുള്ള വക അപ്പൻ മാത്രമല്ല, അപ്പനും അമ്മയും കൂടെ കൊണ്ടുപോകും. അപ്പത്തിനുള്ള വക മാത്രമല്ല, അതിനും അപ്പുറം അപ്പുറം അപ്പുറമുള്ളത് കൊണ്ടുവരുന്നതും മറ്റൊരു കാര്യം. അങ്ങനെയെങ്കിൽ അപ്പത്തിനുള്ള വക അപ്പനും അമ്മയും കൂടെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അപ്പം ആരുണ്ടാക്കും? ഇതൊരു ചോദ്യമാണ്. പല കുടുംബങ്ങളിലും ഈ ഒരു ചോദ്യം തക്ക തുണയല്ലാതായി മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി അവശേഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ അവിടുത്തെ അവസ്ഥ എനിക്കധികം നിശ്ചയമില്ല. വീണ്ടും ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു ആഹാര പദാർത്ഥം പ്രവേശിച്ച അപ്പം ആരുണ്ടാക്കിയാലും ഉണ്ടാക്കി അപ്പം കഴിച്ചു എന്ന് വരുത്. അങ്ങനെ കഴിച്ചാൽ അതിന് രുചി അറിയാനുള്ള ഇടം വെറും 3 സെന്റിമീറ്റർ സ്ഥലമാണ്. പക്ഷേ അതിന്റെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് പുറത്തു പോകുന്നിടം വരെ വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ അബ്സോർബ് ചെയ്തിട്ട് എത്ര ഇത്രയും മെറ്റീരിയൽ പുറത്തു പോകുന്നതും വരെയുള്ള ദൂരം പരിശോധിച്ച് ഒരു 3 മില ഉയരമുള്ള ബിൽഡിംഗിന്റെ ഹൈറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശരീരത്തിൽ പലയിടത്തും അതിനെ പല പേരിൽ വിളിക്കുന്നെങ്കിൽ ഇത്രയും ദൂരമുണ്ട്. ഈ 3 മില ഉയരമുള്ള ഒരു ട്യൂബിലൂടെയാണ് ആഹാര പദാർത്ഥങ്ങൾ കടന്നു പോകും. പക്ഷേ അത് വേറെ 3 സെന്റിമീറ്റർ സ്ഥലത്ത് മാത്രമേ രുചി അറിയാനുള്ള ടേസ്റ്റ് അറിയാനുള്ള വകുപ്പുള്ളൂ. ഈ 3 സെന്റിമീറ്റർ സ്ഥലത്തിന്റെ പേരിൽ, ഈ ടേസ്റ്റ് അറിയാനുള്ളവർ 3 സെന്റിമീറ്റർ സ്ഥലത്തിന്റെ പേരിൽ എത്രയിടങ്ങളിൽ തക്ക തുണകളല്ലാതായി ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം പരിശോധിച്ചാൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പകരം ഇതുപോലെ ഇതിനപ്പുറത്ത് നമുക്ക് ഒരുപക്ഷെ ഒരുപാട് പറയാം. പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്പുറത്ത് വലിയ അപരാധം ചെയ്തയാളാണ് ഹവ്വ ആദാമിനോട്. ഒരുപക്ഷെ ആദാമം തിരുത്തി ചെയ്തിട്ടും ഇല്ലാന്ന് നമുക്ക് പറയാം. പക്ഷെ വലിയ അപരാധം ചെയ്തിട്ടും ദൈവം പറയുന്നത് ഹവ്വായ്ക്ക് പറ്റിയ പോലെ പിഴവ് എത്ര പേർക്ക് പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇത് ദൈവം പറയുകയാണ് അവിടെ, ഇത് തക്ക തുണയാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ചില ഏറ്റക്കുറച്ചിലുണ്ടായാൽ ദൈവം നമ്പുരാൻ നൽകിയിട്ടുള്ളവർക്ക് തക്ക തുണകളും ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായാലും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് ഒരു നിമിഷം കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ തീരാത്ത എന്ത് തക്ക തുണയുടെ കുറവാണ് നമ്മുടെ ജീവിതം കൊണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവും ഒരു ഭവനങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ഇല്ല. ഞാൻ അവസാനിപ്പിച്ച സമയം ദീർഘിക്കുന്നു എന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ലഭിച്ചതെല്ലാം തക്ക തുണയാണ്. തക്ക തുണയെ തരുമെന്ന് പറഞ്ഞ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, തരുമെന്ന് പറഞ്ഞ കർത്താവ് തന്നില്ലെങ്കിൽ, വരുമെന്ന് പറഞ്ഞ കർത്താവ് വരും. പക്ഷേ എങ്ങനെ വരും എന്നുള്ളത് ഒരുപാട് പുസ്തകം 22:12 നമ്മൾ വായിക്കുന്നവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാ ഞാൻ വേഗം വരും, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കത്തതുപോലെ പ്രതിഫലം കൊടുക്കാൻ. അപ്പൊ യേശുക്രിസ്തു വേഗം വരും എന്ന് പറയുന്നു. ആ വേഗം ഏത് സമയമെന്ന് നമുക്ക് നിശ്ചയം. പക്ഷെ വരുന്നത് ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്കത്തതുപോലെ പ്രതിഫലം കൊടുക്കാനുള്ള എന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എനിക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്റെ ദൈവം എനിക്ക് തരും എന്നുള്ളതാണ്. എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള മനസ്സെനിക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവം എന്നെയും അതുപോലെ കഴിയും എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ ആവർത്തപരമായ വരവിനേക്കാൾ കൂടുതലായി ഞാൻ എന്റെ മനസ്സിലെപ്പോഴും ഓർക്കുന്നത് അമ്പുരാന്റെ സത്താപരമായ വരവ് അനുദിനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോപിക്കുന്ന മനുഷ്യനാണെങ്കിൽ, അധാർമ്മികമായി പെരുമാറുന്ന മനുഷ്യനാണെങ്കിൽ, അക്രമവും അനീതിയുമുള്ള മനുഷ്യനാണെങ്കിൽ, ഒരുപക്ഷെ അതിനതൊക്കെ പ്രതിഫലവുമായിട്ടായിരിക്കാം ദൈവം എന്റെ അടുത്ത്. ഞാൻ വല്ല പങ്കുവയ്ക്കാനും കൊടുക്കാനുമുള്ള മനസ്സെനിക്കുണ്ടെങ്കിൽ അങ്ങനെയാകാം. എനിക്ക് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത്, കോട്ടയംകാരനായ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇങ്ങനെ, ഇതൊരു അമേരിക്കൻ ഫാമിലിയുടെ സംഭവമാണ് പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കണം, തെറ്റായിട്ടല്ല ഞാൻ പറയുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കൽ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, അമേരിക്കയിൽ ഉള്ള എന്റെ സുഹൃത്ത് അവനൊരു മെസ്സേജ് അയച്ചു, തിരുവനന്തപുരം താമസിക്കുന്ന എന്റെ അമ്മയോട് സംസാരിക്കാൻ എല്ലാ ദിവസവും ഒരാളെ വേണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആളുണ്ട്, പക്ഷെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. എല്ലാ ദിവസവും അമ്മയോട് സംസാരിക്കാൻ, കുറച്ച് സമയം സംസാരിക്കാൻ ഒരാളെ വേണം. പക്ഷെ തക്കതായ പ്രതിഫലം വളരെ പരിഹാസത്തോടെയാണ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കത് കേട്ടപ്പോ സന്തോഷമില്ല. മറ്റൊന്നുമല്ല, തന്റെ അമ്മയോട് സംസാരിക്കാൻ നാട്ടിൽ ഒരാളില്ല എന്ന് ആ മകനൊരു തിരിച്ചറിവുണ്ടായി എന്ന് പറഞ്ഞാൽ, അത് ആ മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു എന്ന് വന്നാൽ, അതിന്റെ അർത്ഥം ആ മനുഷ്യന് തന്റെ മാതാവിനോടുള്ള, തന്റെ അമ്മയോടുള്ള കരുതലും സ്നേഹവും വലുതാണ് ഈ കാലയളവിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ അപ്പനോട് അമ്മയോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഉള്ള മക്കൾ ഈ കാലയളവിൽ ഉണ്ടാകുമെങ്കിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ സത്താപരമായി ഇടപെടുമ്പോ, അതല്ല ആർത്തപരമായി ഇടപെടുമ്പോ, തീർച്ചയായും ആ ദൈവം എനിക്ക് തക്ക പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു കവിവചനമുണ്ട്, ഒരു കുടയിൽ ഒരാൾക്കും കൂടെ ഇടം കൊടുത്താൽ മഴ ഒരു സംഗീതമാണ്, ഒരു തണലിൽ ഒരാൾക്കും കൂടെ നിൽക്കാമെങ്കിൽ ദൈവം നിലാവാം. മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാണ്. മനസ്സിൽ നമ്മൾ ഇത്തിരി ഇടം ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ, നമ്മൾ ആരെയെങ്കിലുമൊക്കെ കരുതിയാൽ, ആരെയെങ്കിലുമൊക്കെ സംരക്ഷിച്ചാൽ, തീർച്ചയായും അതിന് തക്ക പ്രതിഫലവുമായിട്ടായിരിക്കും എന്റെ തമ്പുരാൻ എന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, മൂന്നേ മൂന്ന് വാക്കുകളാണ് ആമീൻ എന്ന വാക്കിന്റെ പൊരുളായി നീ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ആമീൻ എന്ന് നാം ഉരുവിടുമ്പോ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണെന്ന ബോധ്യത്തോടെ ഉരുവിടുക, സ്തുതി. രണ്ട്, ആമീൻ എന്ന് ഉരുവിടുമ്പോ ഇത് എനിക്ക് എന്റെ ദൈവത്തിരുസന്നിധിയിൽ അനുഗമിക്കാനുള്ള ഒരു വാക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അനുതാപ ബോധ്യത്തോടെ ഉരുവിടുക. രണ്ടാമത്തേത് അനുതാപം. മൂന്നാമത്തേത് എന്റെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ വാഗ്ദത്തങ്ങളിൽ എന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉരുവിടേണ്ട വാക്കാണ് ആമീൻ എന്നുള്ളത്. അതുകൊണ്ട് വാഗ്ദാനം മൂന്നേ മൂന്ന് വാക്ക്. ഒന്ന് തുടി, രണ്ട് അനുതാപം, മൂന്ന് വാഗ്ദാനം. ഈ മൂന്ന് ബോധ്യങ്ങളോടെ എങ്കിലും നമ്മുടെ ആരാധനകളിൽ നാം ആമീൻ എന്ന് ഉരുവിടുമ്പോ, ഈ മൂന്ന് ബോധ്യവും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുവിടുമ്പോ, പ്രിയമുള്ളവരെ, അത് അനുഗ്രഹകരമായി മാറും. ആമുഖ വാക്കുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് നമ്മെ സംസ്കരിക്കും, നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ ആരാധനകൾ നമ്മെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ആരാധനകളിൽ ഉണ്ടാകട്ടെ. ഈ ബോധ്യത്തിലൂടെ ആമീൻ നിറുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ അഭിനന്ദ തിരുവേദിയോടും അന്നിരായ വൈദികരോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കാലിക്കൊത്തമ്മയോടും എന്നെ കേട്ടിരുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.
വളരെ അനുഗ്രഹീതമായ ഒരു ദൈവവചന ശുശ്രൂഷ നമുക്ക് ശ്രദ്ധിക്കാനിടയായി എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന, ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ ആമീൻ. പക്ഷേ അതിന് ഇങ്ങനെ ചില ഭാവങ്ങളുണ്ടെന്നുള്ള ഒരു ആശയം ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിൽ കൂടി ആമീൻ എന്ന പദത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ അച്ഛന് ഉറപ്പിച്ചു എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആമീന് ഒരു ദൈവസ്തുതിയുടെയും അതുപോലെ തന്നെ അനുതാപ ബോധത്തിലേക്ക് നമ്മളെ ഉണർത്തുന്നതും അതോടൊപ്പം തന്നെ ദൈവവാഗ്ദാനങ്ങളുടെ പ്രതിഫലനമായും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു ബോധ്യങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളെ കൊണ്ടെത്തിക്കേണ്ട ഒരു പദം കൂടിയാണെന്നുള്ള ഇങ്ങനെ ചില അകമ്പടികളൊക്കെ ആ ഒരു നിരന്തരം ഉരുവിടുന്ന ഒരു പദത്തിനുണ്ടെന്നുള്ള ഒരു ഒരു തലകൂട് നമുക്ക് ഉള്ളിൽ തിരിച്ചറിയാൻ തക്ക ഓണം അച്ഛന്റെ പ്രസംഗങ്ങളിൽ കൂടി ഇടയായി. തീർച്ചയായിട്ടും അതൊരു പുതിയ ആശയമായിട്ടാണ്, എനിക്ക് പുതിയൊരു ആവിഷ്കാരമായിട്ടാണ് അത് ബോധ്യപ്പെടുന്നത്. വളരെ അനുഗ്രഹീതമായിരുന്നു അച്ഛന്റെ ദൈവവചന ശുശ്രൂഷ. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുള്ള പറയേണ്ട ഒരു ആക്ച്വലി ഇറ്റ്സ് എ റെസ്പോൺസ്. ആമീൻ എന്ന് പറയുന്ന റെസ്പോൺസ് ആണല്ലേ, നമ്മൾ വിശുദ്ധ ആരാധനയിലൊക്കെ നിരന്തരമുള്ളൊരു നമ്മുടെ ഒരു റെസ്പോൺസ് ആണ്. ചെറിയ ഒറ്റ വാക്കിലേ അതുള്ളെങ്കിൽ തന്നെയും ഈ ലോകത്തിലെ മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരം അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു സത്യ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആരാധനയിൽ പലപ്പോഴും നമ്മൾ ഈ റെസ്പോൺസ് പറയുമ്പോൾ ഒരു ഓർമ്മയില്ലാതെ പലപ്പോഴും നമ്മൾ പറയുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് അച്ഛനെന്തോ പറയുന്നതിന് ബാക്കി എന്തോ ആലോചിച്ചുകൊണ്ടാ ആമീൻ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞതെന്തോ ആന്നോ എവിടെ എത്തിയെന്നോ ചില ആളുകൾ പറഞ്ഞു അച്ഛൻ എവിടെ എത്തിയെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ആമീൻ സ്ഥലം പറയുന്നു, പക്ഷെ കുർബാന എവിടെ തെറ്റെന്ന് അവസാനം കൈമുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ചില പിള്ളേരൊക്കെ ഈ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അവസരമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പല അപ്പന്മാരുടെ അടുത്ത് മക്കൾ കാര്യം സാധിക്കുന്ന എപ്പോഴാണെന്ന് അറിയാം, അവരിങ്ങനെ മൊബൈലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഈ മൊബൈലിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ചില ബുദ്ധിയുള്ള പിള്ളേരാണ് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ഉപയോഗിക്കും. ആ ശരി ഓക്കെ, അപ്പൊ ഈ സംഗതി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇടന്ന് ഇതപ്പം പറ്റിച്ചു, അത് അപ്പൻ ഓക്കെ പറഞ്ഞില്ല, എപ്പൊ പറഞ്ഞു, ആ അപ്പ എങ്ങനെ ഞാൻ ചോദിച്ചായിരുന്നു പറഞ്ഞു. ഇത് വെറുതെ പറഞ്ഞാലേ പല പലപ്പോഴും നടക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്രദ്ധയില്ലാതെ ആമീൻ പറയുന്നതാണ്. ഇത് ദൈവസന്നിധിയിലും ചെയ്യുന്നുണ്ട്, വ്യക്തി ജീവിതത്തിലും നമ്മുടെ ഈ ശ്രദ്ധയില്ലാത്ത റെസ്പോൺസ് നമ്മൾ ഒരുപാട് അപകടത്തിലേക്ക് വരുത്താറുണ്ട്. ഇത് വെറുതെ കഥാപാട്ടം പറയുന്നില്ല, ഒത്തിരി പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പിള്ളേര് ഇന്ന് കാണിക്കുന്ന വലിയൊരു ബുദ്ധിയാണ് അത്. മാതാപിതാക്കൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ കാര്യം സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ശല്യം ഒഴിവാക്കാൻ ആ ശരി എന്ത് വരും കേട്ടോ ഓക്കെ എന്ന് പറയും. പക്ഷെ ഈ ശ്രദ്ധയില്ലാതെ പറയുന്ന പല ഓക്കേകളും അവസാനം നമ്മൾ ഓക്കന്മാരായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് മാറുക. അവസ്ഥത്തിൽ ആരാധന ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പൊ ശ്രദ്ധയില്ലാതെ ഇപ്പൊ ഓക്കെ പറയുക, അച്ഛൻ പറയുന്നതല്ല ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഏതായാലും ശരിക്കും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു അച്ഛന്റെ വളരെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ആശയമാണ്. അതുകൊണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഓരോ പ്രാവശ്യവും ആരാധനയിൽ ഏറ്റവും കൂടുതൽ സുബോധത്തോടെ അച്ഛനത് പറഞ്ഞു, സുബോധത്തോടെ പറയേണ്ട ഒരു വാക്കാണ്, ശ്രദ്ധയോടെ പറയേണ്ട. കാരണം നമുക്കറിയാം ക്രിസ്തു അത് പറഞ്ഞ് എത്ര ശ്രദ്ധയോടാണ്. ഓരോ കാര്യങ്ങളും പറയും, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഇത് കൃത്യത, നിശ്ചയദാർഢ്യത്തിൽ അസാപ്രണ്ണി നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ക്രിസ്താവ് ഓരോ കാര്യങ്ങളും അത് അത്രമാത്രം ഉറപ്പിക്കുക. അത് അപ്പൊ ക്രിസ്തു അങ്ങനെ ഉറപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ അത്ര അലക്ഷ്യമായിട്ടാണ് നമ്മൾ അതിനെ ആമേൻ പറയുന്നത്, അല്ലെങ്കിൽ ആ തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ഏതായാലും അത് കൂടുതൽ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ അത് ശക്തീകരിക്കട്ടെ. ഓരോ കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ മറുപടി പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു വാല്യൂ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും അച്ഛന്റെ ഈ പ്രസംഗത്തിൽ കൂടി നമുക്കത് പ്രയോജനീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സാധാരണ ഐസക്കച്ചനാണ് ഇതിന്റെ റെസ്പോൺസ് പറയുന്നത്, പക്ഷേ ഇന്ന് പ്രിയപ്പെട്ട ഐസക്കച്ചനെ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. അത്യാവശ്യമായിട്ട് രണ്ട് കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ദൗത്യമായിട്ട് എടുത്തത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹം അറിയിക്കുന്നത്. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിനന്ദന മനസ്സുകൊണ്ട് ഒരു കൺക്ലൂഷൻ നൽകുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് നമ്മൾ സ്ഥിരം ഓർക്കുന്ന പേരുകളൊക്കെയാണ് നമുക്ക് വീണ്ടും ഓർക്കാനുള്ളത്. ജോൺസൺ, ജോജോ, മോനി, സാറാമ, വർഗീസ്, ബീന, ശോശാമ, റേച്ചൽ സ്കറിയ, ജോൺസി, മോനി, ഫാദർ ജോർജ് ഗോഷി, ജോൺ മാത്യു, സക്കറിയ അബ്രഹാം, സുനിൽ, ജിമ്മി, ആലീസ് ജോസഫ്, ലോറൻ, ലളിത, ഒരു ബിജു, പീറ്റർ തോമസ്, മോളി, സേറ, സജി, രോഹാൻ, ജോയൽ, ജോയൽ മാത്യു, വേറെ പ്രത്യേകാരങ്ങളുണ്ട്, ലീലാമ ജോണ്, ഷെറിൻ.
The person you are speaking with has put your call on hold. Please stay on the line. താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ദയവായി ലൈനിൽ തുടരുക. ആപ് ജിസ് വ്യക്തി സെ ബാത് കർ രഹേ ഹേ ഉസ്നെ
കേക്കുന്നുണ്ടോ? പറയുന്നത്
ഓൺ ഹോൾഡ്. പ്ലീസ് സ്റ്റേ ഓൺ ദ ലൈൻ. താങ്കൾ സംസാരിച്ചു കൊണ്ടി
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതിനകത്ത് ഡിസ്കണക്ട് ആയോന്ന് അറിയാനായിട്ടാണ്. ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാമെങ്കിൽ നന്നായിരുന്നു.
കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് കോൾ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തു.
ഞാൻ നമ്മളെ പേരുകൾ പറഞ്ഞു. ഈ പേരുകൾ ഉള്ളവരെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറക്കുമോ? നിങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ പ്രത്യേകിച്ച് അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് നിത്യത പ്രാപിച്ച അവിടുത്തെ ദാസന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുമായ പരിശുദ്ധ സ്ലീഹന്മാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ച് ഞങ്ങളെ തന്നെ മുമ്പാകെ സമർപ്പിക്കുവാൻ തക്കോണമെന്ന് കൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എവിടെയായിരുന്നാലും ആ തിരുസാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. രണ്ടു കാലിൽ എഴുന്നേറ്റ് നിന്ന് നിരന്തരം തന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വസ്ഥതയൊക്കെ തന്നെ അങ്ങ് ഔദാര്യമായി തന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നിന്ന് അവതാരമായി ലഭിച്ച നന്മകളെ സ്വീകരിച്ച് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ച ആത്മീക ശൈലികളൊക്കെ പിന്തുടർന്നുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ അനേകരുടെ പേരുകൾ ഓർത്തു. പല മനുഷ്യരുടെയും പേരുകൾ ഹൃദയത്തിലുണ്ട്. വീണ്ടും തിരുമുമ്പാകെ അവരെ സമർപ്പിക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഈ നിമിഷം വരെയും അവര് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ അങ്ങ് ചൊരിയുന്ന കരുണയാണെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിന് മുമ്പ് വന്നിരിക്കുന്ന ഏത് പ്രതിബന്ധങ്ങളെയും ധൈര്യത്തോട് അവഗണിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് പ്രവഹിക്കുന്ന ഔഷധങ്ങളും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിൽ കൂടിയൊക്കെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണമേ. വേദന അനുഭവിക്കുന്ന ഓരോ മക്കളിലും ദൈവം അങ്ങയുടെ കടാക്ഷം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും കൈവിടുമ്പോഴും ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഏക മാർഗം അവിടെ നിന്നാണെന്നുള്ള ബോധ്യം പ്രത്യാശയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉറ്റൊരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പക്കാർ, യുവാക്കന്മാർ, യുവതികളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ രൂപ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന അനേക മക്കളെ, വിവാഹപ്രായത്തിയിട്ട് പങ്കാളി ലഭിക്കാതെ ഒരുപാട് മാതാപിതാക്കളെ പ്രയാസപ്പെടുന്നു. അവരുടെയൊക്കെ കണ്ണിന്റെ ഇരുന്ന് അവിടുന്ന് മാനിക്കണമേ. നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണം നല്ല പങ്കാളികളെ കൊടുത്ത് ഓരോ മക്കളെയും, പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സ് അനേക ആളുകളെ ഓർക്കുന്നു. ദൈവമേ അവരെ തിരുമുമ്പ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികള് അവരുടെ കണ്ണുനീരൊപ്പണമേ. അവർക്ക് നല്ല ദൈവമുള്ള സന്താനങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു. നയിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനിയും എല്ലാ മദ്രാസന്മാരെയും, പ്രത്യേകിച്ച് മദ്രാസ നയിക്കാൻ തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നടത്തണമേ വിവേകത്തോട്, എല്ലാം കണ്ടറിഞ്ഞ് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ബുദ്ധിയൊക്കെ കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മദ്രാസനങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയിലെ എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരും തിരുവുപ സമർപ്പിക്കുന്നു. ദൈവീ രാജ്യത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗം പോലും അറിയുന്നവരെ തിരുവുപ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, സംബന്ധിക്കുന്നവരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവജന സുഹൃത്തുറവിക്ക് പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ ഓരോ ശുശ്രൂഷകളെ ഞങ്ങൾ പിന്തുടരുമ്പോഴും കൂടുതൽ നന്മയുള്ളവരായി ആത്മീക ബോധ്യത്തോടുകൂടി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞങ്ങൾ പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. ഈ നിമിഷം വരെയും ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള അത്ഭുതങ്ങളെ വളരെ അതിശയത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ ഈ കൂട്ടായ പ്രാർത്ഥന വലിയ സാധ്യതയിലേക്ക് നയിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഇത് കൂടുതൽ വിശ്വാസത്തോടുകൂടി അടുത്തു വരുവാൻ തക്കവണ്ണം ഉള്ള ഒരു സാധ്യതയായി ഈ കൂട്ടായ്മയെ അവിടുന്ന് നടത്തണമേ. അനേകർക്ക് ഒരുപാട് ആശ്രയമുള്ള ഒരു കൂട്ടായ്മയായി ഞാൻ വളർത്തണമേ. ഇനി എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കാലടികളെയൊക്കെ അവിടുന്ന് നേരെയാക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജ്ജമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. തിരുമനസ്സുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ആശീർവദിക്കുന്ന
കർത്താവിൽ വാത്സല്യമുള്ളവരെ, ആത്മീയതയ്ക്ക് നല്ല ഒരു നിർവചനം നൽകി ബഹുമാനപ്പെട്ട അച്ഛനോട് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ആമീൻ എന്നൊരു വാക്കിലൂടെ ആരാധനയും അനുതാപവും ദൈവിക അനുഭവവും പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള പുതിയൊരു സന്ദേശമാണ് അച്ഛൻ നമുക്ക് നൽകിയത്. ദൈവമേ, ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുടെ അർത്ഥതലത്തിലൂടെയാണ് അച്ഛൻ നമ്മളെ കൊണ്ടുപോയത്. പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന കാലഘട്ടം, അപ്രകാരം ദൈവികമായി ജീവിപ്പാൻ, ആത്മാവിൽ ആത്മീകമായി ജീവിപ്പാൻ എല്ലാവരും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടും നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും, പങ്കാളികളാണ് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഒപ്പം ദൈവികമായി ജീവിപ്പാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകാൻ എന്നൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആശീർവാദത്തിനായി ഒരുങ്ങാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവെ ഞങ്ങളെല്ലാവരുടെ കൂടെയും ഈ ആത്മീയ കൂട്ടായ്മയോടുകൂടിയും പ്രവർത്തിക്കുന്ന എല്ലാവരുടെ കൂടെയും പങ്കാളികളാകുന്ന എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും സംബന്ധിക്കുകയും ചെയ്ത എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ആമുഖമായി ഏറ്റവും സജീവമായ നേതൃത്വം നൽകി ഇതിനെ നടത്തുന്ന അപ്പിയെന്ന തിരുമനസ്സിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പുതിയ ആശയം നമുക്ക് പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട വർഗീസ് ടി വർഗീസ് അച്ഛനോട് തുടർന്നും അച്ഛ സമയമുള്ളപ്പോഴും അവസരമുള്ളപ്പോഴും ഒക്കെ ഈ ശുശ്രൂഷയിൽ അച്ഛൻ സംബന്ധിക്കണം. അച്ഛന്റെ നല്ല വാക്കുകൾ തീർച്ചയായിട്ടും വളരെ ആകർഷകത്വമാണ്. പ്രാർത്ഥനയിലെ കൂട്ടായ്മ ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മയോടുള്ള സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും മന്ത്രി മാമനച്ചൻ ഡോക്ടർ വി സി വരീസ് അച്ഛൻ, ഡോക്ടർ ഐസക് പ്രകാശ് അച്ഛൻ അച്ഛനെ സംബന്ധിക്കാൻ സാധിച്ചില്ലെങ്കിലും അച്ഛന്റെ പ്രാർത്ഥനകളൊക്കെ എപ്പോഴും ഇതിനൊപ്പമുണ്ട്. മന്ത്രി റമ്പാച്ചൻ, പ്രിയപ്പെട്ട തമ്പാനച്ഛൻ, എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതോടൊപ്പം തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല പള്ളിപ്പുറത്തെ മനോജ്, അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സ്ലീഹമാരുടെ മധ്യസ്ഥ എല്ലാവർക്കും കാവലും കോട്ടയം ആയിരിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധമായ നോമ്പിന്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.